ഓസ്ട്രേലിയയിലെ പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വീട് വായ്പയുള്ള ഒട്ടേറെ പേരാണ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി പേരാണ് മെച്ചപ്പെട്ട പലിശ നിരക്കിനായി ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ മോർഗേജ് ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ബിജു കാനായി വിശദീകരിക്കുന്നു. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ബിജു കാനായി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക് യു.
ബിജു കാനായി, ഓസ്ട്രേലിയയിലെ ബാങ്കിംഗ് പലിശ നിരക്ക് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും അധികം ഇപ്പോൾ നടക്കുന്നത്. ബാങ്കിംഗ് പലിശ നിരക്ക് കുറയുമെന്ന് കുറച്ചുപേരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രവചനങ്ങൾ പോലെ തന്നെ ബാങ്കിംഗ് പലിശയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ RBI യോഗത്തിൽ മാറ്റം വേണ്ടെന്നാണ് തീരുമാനിച്ചത്. എങ്ങനെയാണ് പൊതുവിൽ ഇത്രയും അധികം കാലമായിട്ട് ഉയർന്ന പലിശ നിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ വീട് വായ്പയുള്ളവർ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നത്?
നമ്മുടെ കൂടെയുള്ള ക്ലയൻസ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്ലയൻസ് എല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു മെയിൻ കൺസേൺ ആയിട്ടാണ് അവരെല്ലാവരും എടുത്തു പറയുന്നത്. ഇപ്പൊ കസ്റ്റമേഴ്സ് എല്ലാം ഒരു എക്സിസ്റ്റിംഗ് ലോൺ ആണെങ്കിലും പുതിയൊരു ലോൺ ആണെങ്കിലും നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക, ഇതിൽ നമുക്ക് റേറ്റ് കുറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രയാണ് റീപേയ്മെന്റ് വരിക. അപ്പോ പലപ്പോഴും റീപേയ്മെന്റ് ഇപ്പം പഴയ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ, 2 വർഷം മുന്നേ ഉള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ റീപേയ്മെന്റ് മിക്കവാറും എല്ലാ ലോണുകൾക്കും ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവർക്ക് വളരെ ബുദ്ധിമുട്ടും റീപേ ചെയ്യാൻ പറ്റുമോ എന്ന ഒരു കൺസേണും അവരുടെ ഒരു കോൺവെർസേഷനിൽ വരുന്നുണ്ട്. അപ്പോ ഒരു 80% കസ്റ്റമേഴ്സിന്റെയും ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഇപ്പം ഈ കൂടി നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്.
ഇത്തരത്തിലൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വിപണിയിൽ ഫിക്സ്ഡ് റേറ്റും അതുപോലെ തന്നെ വേരിയബിൾ റേറ്റിലും പലിശ നിരക്ക് ലഭ്യമാണല്ലോ ബാങ്കുകളിലൂടെ. അത് അടുത്തിടെയായി അല്പം കുറച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ടല്ലോ, ഫിക്സ്ഡ് റേറ്റും മറ്റും. അത് എങ്ങനെയാണ്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവ് സംഭവിക്കുന്നുണ്ടോ ഫിക്സ്ഡ് റേറ്റ്?
തീർച്ചയായും ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടും അതാത് സമയങ്ങളിൽ അവർ ഓരോരോ മെഷേഴ്സും അതുപോലെ പുതിയ സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ചോദ്യം വെച്ച് നോക്കുമ്പോൾ വേരിയബിൾ റേറ്റും ഫിക്സ്ഡ് റേറ്റിലെയും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ബാങ്കുകളെല്ലാം ഇപ്പം ഫിക്സ്ഡ് റേറ്റ്, അവരുടെ ഉണ്ടായിരുന്ന ഫിക്സ്ഡ് റേറ്റ് കുറയ്ക്കുന്നതായിട്ട്, ഒരുപാട് ബാങ്കുകൾ അങ്ങനെ ഫിക്സ്ഡ് റേറ്റ് കുറച്ചതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ റേറ്റ് ആണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന പോലെ അതിനകത്ത് ഫ്ലെക്സിബിൾ ആണ്, നമ്മുടെ ബാങ്കിന് വേരിയബിൾ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ആ വേരിയബിൾ റേറ്റിലും ബാങ്ക് നമ്മളിപ്പോൾ അഡ്വർടൈസ് ചെയ്യുന്ന ഒരു റേറ്റ് അല്ല കസ്റ്റമേഴ്സിന് മിക്കവാറും സാഹചര്യത്തിൽ കിട്ടുന്നത്. അപ്പൊ ഈ വേരിയബിൾ റേറ്റ് തന്നെ പല ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ആണ് ആ റേറ്റ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. അപ്പൊ അത് ഒരുപാട് ഘടകങ്ങൾ അതിൽ വന്നേക്കാം. നിങ്ങളുടെ ലോൺ എമൗണ്ട്, അതുപോലെ ലോൺ ടു വാല്യൂ റേഷ്യോ LVR, അത് ഒരു ഘടകമാകാം. ഓവറോൾ സ്ട്രെങ്ത്, അപ്ലിക്കേഷന്റെ സ്ട്രെങ്ത്, നിങ്ങൾക്കുള്ള ഓവറോൾ പോർട്ട്ഫോളിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ റേറ്റിൽ നല്ലൊരു ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ് കസ്റ്റമേഴ്സിന് റേറ്റ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബാങ്ക് ടു ബാങ്ക് ഡിഫറെന്റ് ആയിരിക്കാം, കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോൾ അത് അവരുടെ സിനാരിയോ അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആസ് എ ബ്രോക്കർ നമുക്ക് ഭയങ്കര പ്രഷറാണ്. കസ്റ്റമേഴ്സിന് വേണ്ടി നമുക്ക് പല ബാങ്കുകളിലും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ്, പലപ്പോഴും ബാങ്കുമായി നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് എൻഡ് റേറ്റ് നൽകുന്നത്.
ഇപ്പോൾ ഫിക്സ്ഡ് റേറ്റിൽ അല്പം കുറവ് പല ബാങ്കുകളും പരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി ഒരു വലിയ കുറവ് ഉണ്ടോ? അത് താരതമ്യം ചെയ്യുമ്പോൾ വേരിയബിൾ റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ നിരക്കിലേക്കൊക്കെ ഫിക്സ്ഡ് റേറ്റ് മാറുന്നുണ്ടോ? എങ്ങനെയാണ്
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഫിക്സ്ഡ് റേറ്റ് ബാങ്ക് ഇച്ചിരി കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് വേരിയബിൾ റേറ്റ് തന്നെയാണ്. അതായത് ഒരു ജനറൽ ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേരിയബിൾ റേറ്റിലാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ നോക്കി കാണുന്ന രീതി പോലെയും കൂടിയായിരിക്കും. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫിക്സ്ഡ് റേറ്റും വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ഒരു ജനറൽ ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോ കസ്റ്റമേഴ്സിന്റെയും അവരുടെ ഫ്യൂച്ചർ സിനാരിയോ, അവരുടെ ഫ്യൂച്ചർ പ്ലാൻ, അതൊക്കെ അനുസരിച്ചിട്ടാണ് അവർ ചൂസ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ മറ്റവരുടെ ലൈഫ് ഇവന്റ്സ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് കസ്റ്റമർ അവർക്ക് വേരിയബിൾ റേറ്റ് ആണോ ഫിക്സ്ഡ് റേറ്റ് ആണോ നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത്.
ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് പോലെ ഇപ്പൊ ഫിക്സ്ഡ് റേറ്റ് വേണോ അല്ലെങ്കിൽ വേരിയബിളിലേക്ക് മാറണോ, എങ്ങനെയായിരിക്കും ഇനി ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും സാഹിത്യം എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തത ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഫിക്സ്ഡ് റേറ്റിലേക്ക് മാറുന്നത് ഇപ്പോൾ നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ വേരിയബിൾ റേറ്റിൽ തുടരുന്നതാണോ നല്ലതെന്നൊക്കെ. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ എന്തെല്ലാം ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത്? പിന്നെ പൊതുവിൽ അത് പറയാൻ കഴിയുന്നതാണോ ഫിക്സ്ഡിലായിരിക്കും നിൽക്കുന്നത് നല്ലത് അല്ലെങ്കിൽ വേരിയബിളിലായിരിക്കും എന്നുള്ളതൊക്കെ?
ഇല്ല, നമുക്കത് തീർച്ചയായും ഒറ്റൊരു ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ അതിന് പറയാൻ പറ്റത്തില്ല. കസ്റ്റമറുടെ സിനാരിയോ, അവരുടെ പ്രിഫറൻസ്, അവരുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇഫ് ദേ ആർ എക്സ്പെക്ടിങ് എനി ചേഞ്ചസ് ഇൻ ദർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ഇവന്റ്സ്, ഇപ്പം ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ മെറ്റേണിറ്റി പോകുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ 6 മന്ത്സ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി പോകുന്ന ഒരാളുണ്ടാവും. സോ ദർ മേ ബി ചേഞ്ചസ് ഇൻ ദർ ലൈഫ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അവർക്ക് ഏതാണ് അവരുടെ സാഹചര്യത്തിൽ ഇപ്പോ വേരിയബിൾ ചൂസ് ചെയ്യുന്നതാണോ നല്ലത്, ഫിക്സ്ഡ് ചൂസ് ചെയ്യുന്നതാണോ നല്ലത് എന്നത് അവരുടെ തീർച്ചയായും അവരുടെ പേഴ്സണൽ സിനാരിയോ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പൊ ഫിക്സ്ഡും വേരിയബിളും സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലൊരു വിവരം അറിയുന്നതിനായി അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇതേക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ കഴിയുമോ? ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും, ഫിക്സ്ഡിന്റെയും വേരിയബിളിന്റെയും പൊതുവെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു സാഹചര്യം കണക്കിലെടുക്കാതെ പൊതുവിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമല്ലോ?
തീർച്ചയായും. അതായത് ഇതിന്റെ പേര് പറയുന്നത് പോലെ വേരിയബിൾ റേറ്റ് വിച്ച് ഇസ് വേരിയബിൾ, അത് ബാങ്ക് കൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് യുവർ വേരിയബിൾ റേറ്റ്. അത് ആർ ബി ഐയുടെ ഡിസിഷൻ പ്രകാരം മാത്രം ആവണമെന്നില്ല. ആർ ബി ഐയുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യാതെയും വേണമെങ്കിൽ ബാങ്കിന് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ ഡിക്രീസ് ചെയ്യാം. സോ അത് പ്യുവർലി ഡിപെൻഡിങ് ഓൺ ദ ബാങ്ക് ആണ്. അത് ബാങ്ക് ടു ബാങ്ക് അവരത് അവർ റേറ്റ് റിവ്യൂ ചെയ്യും. അതേപോലെ തന്നെ ഫിക്സ്ഡ് എന്ന് പറയുന്നത് പേര് പറയുന്നത് പോലെ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. ഒരു നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടേമിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആണ്. അപ്പൊ വൺസ് നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീരീഡിലേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. നോർമലി കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിരിക്കും 1 to 5 years ആണ് ഫിക്സ്ഡ് ടേം കൊടുക്കാറുള്ളത് മെജോറിറ്റി ഓഫ് ബാങ്ക്. അപ്പൊ ഇതിൽ തന്നെ 1 year ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ആയിരിക്കണം എന്നില്ല 2 years ഫിക്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 3 year ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇത് എല്ലാ മാറ്റങ്ങൾ ഉണ്ടാവും, ബാങ്ക് ടു ബാങ്ക് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോ ഇതിന്റെ ഒരു ഫിക്സ് ചെയ്യുന്നതിന്റെ ഒരു ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാവുന്നത് ഇൻ കേസ് നാളെ വേരിയബിൾ റേറ്റ് വളരെ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് ടേം ഇപ്പോൾ ഹൈ റേറ്റിലാണ് നമ്മൾ കിടക്കുന്നത്, നമുക്ക് ഇനിയും ഫിക്സ്ഡ് എക്സ്പയറി ടൈം കിടക്കുകയാണെങ്കിൽ നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ബാങ്കുകളിൽ നമുക്ക് അതിനൊരു പെനാൾട്ടി പോലെ വന്നേക്കാം. അപ്പൊ അത് എഗെയിൻ ബാങ്ക് ടു ബാങ്ക് ആണ്, അത് നമുക്ക് മുന്നേ പറയാൻ പറ്റത്തില്ല. ആ ഒരു ബാങ്കിന്റെ അവരുടേതായിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഈ ഫീസ് എത്ര വരും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫീസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസേൺ ഉണ്ട്. പക്ഷെ വേരിയബിൾ ആവുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ മിക്കവാറും ബാങ്കുകളിൽ വേരിയബിൾ ലോണിന് ഓഫ്സെറ്റ് ഫെസിലിറ്റി അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ഫിക്സഡിനാണെങ്കിൽ വളരെ ചുരുക്കം ബാങ്കുകളാണ് ഓഫ്സെറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഡീൽ ചെയ്യുന്ന ബാങ്കുമായിട്ട് അല്ലെ ബാങ്കർ അല്ലെങ്കിൽ ബ്രോക്കറുമായിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഓപ്ഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഉചിതമായ ഒരു കാര്യം. നമ്മളിപ്പോ പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ്.
ബിജുക്കാനായി ഇക്കാര്യത്തിൽ ബാങ്കുകൾ ഒരു ഈ സാഹചര്യത്തിൽ ഇപ്പോ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിദഗ്ധർ പറയുന്നത് പ്രതിസന്ധിയൊക്കെ നേരിടുന്നവർ അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ബാങ്കുകളെ സമീപിക്കണം, അല്ലെങ്കിൽ മറ്റു ഓൺലൈനായിട്ടുള്ള ഹോം ലോൺ പ്രൊവൈഡേഴ്സിനെ സമീപിച്ച് പരിശോധിക്കുക എന്നൊക്കെ. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ചെലവ് ചുരുക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്തെല്ലാം മാർഗങ്ങളാണ് നിലവിലുള്ളത്?
നമുക്കും ഇതും ഈ പറഞ്ഞതുപോലെ ഓരോരാളുടെയും സിറ്റുവേഷൻ, അവിടെ ഏത് ബാങ്കിലാണ് ഡീൽ ചെയ്യുന്നത്, അവരുടെ സിനാരിയോ എങ്ങനെയാണ്, അതനുസരിച്ചിട്ട് ആണ് നമുക്ക് അവർക്കൊരു ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ജനറലി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ബാങ്കുകളും അവരുടെ ക്ലയൻസിനെ മാക്സിമം റീറ്റെയിൻ ചെയ്യാനും വിൻ ചെയ്യാനും വേണ്ടിയിട്ട് ദേ ആർ ട്രൈങ് ദർ ലെവൽ ബെസ്റ്റ്. സോ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാങ്കിലാണെങ്കിൽ നമുക്ക് എല്ലാ ബാങ്കിനും ഒരു റിട്ടൻഷൻ ടീം ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാവും, റിട്ടൻഷൻ ടീം. അപ്പൊ നമുക്ക് ആ റിട്ടൻഷൻ ടീമിനെ ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യാം, അതുപോലെ അവർ ഡീൽ ചെയ്യുന്ന ബ്രോക്കർക്ക് അല്ലെങ്കിൽ ബാങ്കർക്കും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ റിട്ടൻഷൻ ടീമിനെ കോൺടാക്ട് ചെയ്ത് നമ്മളെ എക്സിസ്റ്റിംഗ് ബാങ്കിന് നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടാവുന്ന റേറ്റ് എന്നത് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നീടുള്ളത് ഈ പറഞ്ഞതുപോലെ ചില സാഹചര്യത്തിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒക്കെ കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ആ വാല്യുവേഷൻ ഒക്കെ അനുസരിച്ച് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് എൽ വി ആർ ബേസ്ഡ് ആണ് മിക്കവാറും ബാങ്കുകൾ നമുക്കിപ്പോൾ റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 90% ചെയ്ത ഒരു റേറ്റ് ആണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കറന്റ്ലി ഉള്ളതെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ കൂടി നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു 80% എൽ വി ആറിലാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല സിറ്റുവേഷനും നോക്കിയിട്ട് മാത്രമാണ് നമുക്കിതിൽ പറയാൻ പറ്റുക. പക്ഷെ ജനറലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഇതിൽ മറ്റു ബാങ്കുകളെ സമീപിക്കുമ്പോൾ റീഫൈനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണോ? ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ ഉൾപ്പെടുന്നതാണോ? ഒപ്പം ഇത്തരത്തിൽ ബാങ്കുകൾ സഹായിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്താണ് പൊതുവിൽ ആളുകൾ ചെയ്യുന്നത്?
തീർച്ചയായും ഇപ്പോൾ കൂടുതലായും കണ്ടുവരുന്നത് ഈ പറഞ്ഞതുപോലെ അവർ അവരുടെ ബാങ്കിൽ അപ്രോച്ച് ചെയ്ത ശേഷം നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലും ബാങ്ക് മാറുന്നതിനെ കുറിച്ച് ആണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അത് മാറുമ്പോൾ ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് മാറുന്നത് നമുക്ക് ആക്ച്വൽ ബെനിഫിറ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ ഒരു ബാങ്കിൽ നിന്നും വേറെ ബാങ്കിലേക്ക് മാറുമ്പോൾ നമുക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില കോസ്റ്റുകൾ വരും. മെയിൻലി നമ്മളിപ്പോൾ ഇത് മോർഗേജ്, ഒരു ബാങ്കിന്റെ മോർഗേജ് വേറൊരു ബാങ്കിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത് നമുക്ക് ടൈറ്റിൽ ഓഫീസിൽ ആ മോർഗേജ് ഡിസ്ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഈ മോർഗേജ് വീണ്ടും റീരജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു എക്സ്പെൻസ് നോർമലി ബാങ്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ആക്ച്വലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്, നമുക്ക് ആ റിയൽ ടേംസിൽ അത് ബെനിഫിറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് അഗെയിൻ ഡിപെൻഡിങ് ഓൺ ബാങ്ക് ടു ബാങ്ക്, അതിൽ ആ ഒരു സ്വിച്ചിങ് കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കാം സ്ലൈറ്റ്ലി. അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റിലുള്ള ഓഫേഴ്സ് നോക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകളൊക്കെ ബാങ്ക് കൊടുക്കാറുണ്ട്. അതായത് സ്വിച്ച് ചെയ്യുന്നതിന് ഈ കോസ്റ്റും മറ്റു കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടി ചില ബാങ്കുകൾ, ചുരുക്കം ചില ബാങ്കുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ മാർക്കറ്റിൽ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ.
ഇപ്പോൾ ഒരു തിരിച്ചടവില് പ്രതിസന്ധി നേരിടുന്നവർക്ക് ഇത്തരത്തിൽ മറ്റു മാർഗങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് ബാങ്കുകൾ പിന്തുണ നൽകുന്നത്? എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
ബാങ്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പോളിസി അങ്ങനെ ബാങ്കിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ ജനറലി ഈ പറഞ്ഞതുപോലെ ബാങ്കിന് അവരുടെ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ടീം ഉണ്ടാവും, എല്ലാ ബാങ്കിനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓപ്ഷൻസ് തരും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കത് ഈ പറഞ്ഞതുപോലെ നമുക്ക് തീരെ റീപേയ്മെന്റ് അടക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ ഒരു ഈവൻ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതാത് ബാങ്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഇൻഡിവിജ്വലുമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷന് അനുയോജ്യമായ ഒരു മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദർ ആർ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട് ബാങ്കിൽ. അവർക്ക് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ടീമുണ്ട്, അവർ പല സൊല്യൂഷൻസും ബാങ്കിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അത് നമുക്ക് നമ്മുടെ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അക്സെപ്റ്റ് ചെയ്യുക.
വളരെയധികം നന്ദി ബിജു കാനായി, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലീസ്, താങ്ക് യു വെരി മച്ച്.
ഓസ്ട്രേലിയയിലെ പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട പലിശ നിരക്കിനായി ബാങ്കുകളെ സമീപിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് SBS മലയാളം ഈ റിപ്പോർട്ടിൽ പരിശോധിച്ചത്. ബ്രിസ്ബനിൽ മോർഗേജ് ബ്രോക്കറായ ബിജു കാനായാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കുള്ള ഉപദേശങ്ങൾക്കായി മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. സമാനമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.